ലോകത്ത് ഏറ്റവും അധികം പേരെ ആകർഷിച്ച മലയാളികളുടെ സ്വന്തം കലാരൂപം ഏതാണ്? ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം, അത് കഥകളി തന്നെ എന്ന്. മോഹിനിയാട്ടവും മറ്റു നിരവധി നാടൻ കലാരൂപങ്ങളുമൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിയിട്ടുണ്ടെങ്കിലും കഥകളിയെപ്പോലെ വിദേശ ജനതയെ ഇത്രത്തോളം ആകർഷിച്ച മറ്റൊരു കലാരൂപവുമില്ല. നിറപ്പകിട്ടാർന്ന നിറവാർന്ന വേഷഭൂഷാദികളും വച്ചുകെട്ടും മാത്രമല്ല, കഥകളി പദങ്ങളും മുദ്രകളും കഥകളി കലാകാരന്മാരുടെ മുഖത്ത് വിരിയുന്ന സൂക്ഷ്മമായ ഭാവമാറ്റങ്ങളുമെല്ലാം വിനോദസഞ്ചാരികളെ ഈ കലയിലേക്കും പലപ്പോഴും അത് ആസ്വദിക്കാൻ മാത്രമായി കേരളത്തിലേക്കും ആകർഷിച്ചിട്ടുണ്ട്. വെറുതെ അല്ല കേരളത്തിലെ ടൂറിസം പരസ്യങ്ങളിൽ ഏറ്റവും പ്രധാന ചിത്രം കഥകളിയായി മാറിയത്. മാത്രമല്ല ഓരോ ടൂറിസം കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാരികൾക്കായി കഥകളി വിരുന്ന് ഒരുക്കാറുമുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല, ഓസ്ട്രേലിയയിലേക്ക് കഥകളി എത്തിയ കാര്യമാണ്. നമ്മൾ മലയാളികൾ ഓസ്ട്രേലിയയിൽ കുടിയേറിപ്പാർത്തു തുടങ്ങുന്നതിനും എത്രയോ മുമ്പ് നമ്മുടെ കഥകളി ഇവിടെ എത്തിയിരുന്നു എന്ന കാര്യം എത്ര പേർക്കറിയാം? കൃത്യമായി പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ വൈറ്റ് ഓസ്ട്രേലിയ പോളിസി ഇല്ലാതാകുന്നതിനും ഇന്ത്യ സ്വതന്ത്രമാകുന്നതിനും മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കഥകളി കുടിയേറിപ്പാർത്തിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് കഥകളി കൊണ്ടുവന്നയാളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ലൂയിസ് മേരി ലൈറ്റ് ഫുട്ട് എന്ന നർത്തകിയായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ കഥകളിയെ ഓസ്ട്രേലിയയ്ക്ക് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ കഥകളിയുടെ ഓസ്ട്രേലിയൻ മാതാവ് എന്ന വിളിപ്പേരും ലൂയിസ് ലൈറ്റ് ഫുട്ട് നേടിയിട്ടുണ്ട്. ലൂയിസ് ലൈറ്റ്ഫുട്ടിന്റെ കഥകളിഭ്രമത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ഇതേ വിഷയത്തിൽ പ്രത്യേക നൃത്തശില്പം തയ്യാറാക്കുകയും ചെയ്ത നൃത്താധ്യാപികയാണ് മെൽബണിലെ താര രാജ്കുമാർ. ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ജേതാവ് കൂടിയായ താര രാജ്കുമാർ ലൂയിസ് ലൈറ്റ്ഫുട്ടിനെ കുറിച്ച് ഓർക്കുന്നത് ഇങ്ങനെയാണ്.
ലൂയിസ് ലൈറ്റ്ഫുട്ട് എന്ന് അറിയപ്പെടുന്ന ലൂയിസ് മേരി ലൈറ്റ്ഫുട്ട് ആദ്യം ഒരു ആർക്കിടെക്ട് ആയിരുന്നു. ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് വുമൺ ആർക്കിടെക്ട് ആയിരുന്നു ഓഫ് വിക്ടോറിയ. എന്നിട്ട് അവർ കാൻബറ ഉണ്ടാക്കുന്നതിൽ, യുനോ, ഷി വാസ് ഇൻവോൾവ്ഡ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് കാൻബറ. അത് കഴിഞ്ഞ് അതൊക്കെ വിട്ടിട്ട് ഡാൻസിലേക്ക് കടന്ന് ബാലേ സ്കൂൾ തുടങ്ങി. അതിനുള്ള മ്യൂസിക് കണ്ടുപിടിക്കാനായിട്ട് യൂറോപ്പിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ആ ഷിപ്പ് ഇന്ത്യയിൽ ഡോക്ക് ചെയ്തു. അവരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആസ് ദോ ഇറ്റ് വാസ് റിട്ടൺ ഓൺ മൈ ഫോർഹെഡ് ഐ ഫെൽറ്റ് ഐ വാസ് ഹോം ഇൻ ഇന്ത്യ. അപ്പൊ അവര് ഇന്ത്യയിൽ ആ ഷിപ്പ് ലാൻഡ് ചെയ്തപ്പോ അവർക്ക് എന്തോ ഒരു അടുപ്പം തോന്നി. അതോടുകൂടി അവർ അവിടുന്ന് പോയില്ല, യൂറോപ്പിലേക്കേ പോയില്ല. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ അവർ കുറെ കാലം ഉണ്ടായിരുന്നു. ആദ്യം രുക്മിണി ദേവിയുടെ അടുത്ത് പോയി മദ്രാസിൽ. എന്നാലും അവരുടെ ഇൻട്രസ്റ്റ് മുഴുവന് ശരിക്കും വന്നത് കഥകളി കണ്ടിട്ടാണ്. കേരള കലാമണ്ഡലത്തിലെത്തി കഥകളിയുടെ റിവൈവലിൽ അവർ ഇൻവോൾവ് ആയി മഹാകവി വള്ളത്തോളിന്റെ സമയത്ത്. എന്നിട്ട് അവർ കഥകളിയും കൊണ്ട് ഇങ്ങോട്ട് വന്നു. വളരെ ഏർലി 20th century, അപ്പൊ 1940s ഒക്കെ ആവുമ്പോഴേക്കും ആനന്ദ ശിവരാം എന്ന് പറഞ്ഞ നല്ല കഥകളി ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തിനെയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇവിടെ ആ കാലത്ത് പ്രചരിപ്പിച്ചു കഥകളി. അങ്ങനെയാണ് ഒറിജിനലായിട്ട് അവരുടെ ഇൻട്രസ്റ്റ് വന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് കുറെ കാലം ആൾക്കാർക്ക് വളരെ വളരെ ഇഷ്ടമായ വിധത്തിൽ അവര് പ്രസന്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള കഥകളി തിയേറ്റർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലായി എന്ന് വരില്ല. അത് കാരണം എളുപ്പത്തിൽ മനസ്സിലാവുന്ന വിധത്തിലാണ് അവർ കാണിച്ചത്. എക്സ്പ്ലനേഷൻസും ചില പെർഫോമൻസ് സെക്ഷൻസ് അല്ലെങ്കിൽ നൃത്തഭാഗങ്ങൾ എടുത്ത് പ്രദർശിപ്പിച്ചു. മയിൽ നൃത്തം അല്ലെങ്കിൽ വേടൻ, വനവർണ്ണന, ശിവതാണ്ഡവം, ഇങ്ങനെയുള്ള ചില ഐറ്റംസ് ഇവിടെ ആൾക്കാർക്കാണെങ്കിൽ വളരെ വളരെ ഇഷ്ടമായി. ഇറ്റ് ബിക്കെയിം വെരി പോപ്പുലർ. അത് കഴിഞ്ഞ് അവര് പല പല തവണ ഇന്ത്യക്ക് മടങ്ങിപ്പോലും മണിപ്പൂരിയും കഥകളിയും കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ട് അവരുടെ അവസാന കാലം ആവുമ്പോഴേക്കും അവര് ഷി വാസ് മോർ ഓഫ് എൻ ഇംപ്രസാറിയോ റാദർ ദൻ എ പെർഫോമർ. ഇവിടെ മോണാഷ് യൂണിവേഴ്സിറ്റിയിൽ അവരെ റെഗുലർ വർക്ക്ഷോപ്സും ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ചെയ്തിരുന്നു.
വൈറ്റ് ഓസ്ട്രേലിയ പോളിസി നിലവിലിരുന്ന കാലത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടേക്ക് കലാരൂപങ്ങൾ എത്തിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. എന്നിട്ടും കഥകളിയോടുള്ള ഭ്രമം മൂത്ത ലൈറ്റ് ഫുട്ട് അത് നടപ്പാക്കി.
എത്രയോ വിഷമമായിട്ടുള്ള കാര്യമാണ് എന്നാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. എന്നാൽ ആ സമയത്ത് ഷീ ഹാഡ് ഹെർ ഓൺ വേ ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. എനിക്ക് തോന്നുന്നു കലാകാരൻ എന്ന നിലയിൽ ഹി വാസ് അലൗഡ് ആൻഡ് ഹി ബിക്കേം വെരി പോപ്പുലർ. അപ്പോ ആ സമയത്ത് കഥകളി ഇവിടെ കൊണ്ടുവന്നു. അത് മാത്രമല്ല, അവർ അത് കഴിഞ്ഞിട്ട് ഈ ഓസ്ട്രേലിയൻ സ്ത്രീകൾ കഥകളി പഠിച്ച് അവരുടെ ഒരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടാക്കി, ഇന്ത്യൻ ഡാൻസ് ട്രൂപ്പ് എന്ന വിധത്തിൽ അവർ ടൂർ ചെയ്ത് പെർഫോം ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ബയോഗ്രാഫിക്കൽ നോട്ട്സ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്.
ചെന്നിതു പറവൻ നൃപനോട് അഭിലാഷ ചെന്നിതു പറവൻ.
ലൂയിസ് ലൈറ്റ്ഫുട്ട് തുടർന്ന് പലതവണയാണ് അനന്തശിവരാമനെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്നത്. 1949 ഓസ്ട്രേലിയൻ നാഷണൽ തിയേറ്ററിൽ ഇന്ദ്രവിജയം എന്ന പേരിൽ ഒരു ബാലെ ലൈറ്റ്ഫുട്ട് തയ്യാറാക്കി അവതരിപ്പിച്ചു. അനന്തശിവരാമനായിരുന്നു അന്ന് വേദിയിലെത്തിയത്. പിന്നീട് അമേരിക്കയിലും കാനഡയിലും ജപ്പാനിലുമെല്ലാം പരിപാടികൾ അവതരിപ്പിച്ച ലൈറ്റ്ഫുട്ടും അനന്തശിവരാമനും കഥകളിക്ക് കൂടുതൽ പ്രചാരം നൽകി. കഥകളിയുടെ ഓസ്ട്രേലിയൻ മാതാവിന്റെ പരിശ്രമങ്ങൾ ഇവിടെ തീർന്നില്ല. 1950 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ അനന്തശിവരാമനൊപ്പം ചേർന്ന് ലൈറ്റ്ഫുട്ട് ഒരു ഇന്ത്യൻ ഡാൻസ് സ്കൂൾ സ്ഥാപിച്ചു. 1979 ലൂയിസ് ലൈറ്റ്ഫുട്ട് അന്തരിച്ചപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന്റെ കൊച്ചി പതിപ്പിലായിരുന്നു കഥകളിയുടെ ഓസ്ട്രേലിയൻ മാതാവ് എന്ന വിശേഷണം ആദ്യമായി വന്നത്. മലയാളികൾ കഥകളിയെ മറന്നു തുടങ്ങിയിരുന്ന കാലത്ത് അതിനുവേണ്ടി ജീവിച്ച ഒരു കലാകാരി എന്നായിരുന്നു അന്ന് ലൈറ്റ്ഫുട്ടിനെ ഓർമ്മിച്ചത്. ലൈറ്റ്ഫുട്ടിന്റെ കാലത്തിന് ശേഷം കഥകളിക്ക് ഓസ്ട്രേലിയയിൽ പ്രചാരം നൽകിയത് താരാരാജ്കുമാറാണ്. മെൽബണിലെ മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ കഥകളി പഠിപ്പിക്കാൻ താരാരാജ്കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക കോഴ്സ് തുടങ്ങുകയും ചെയ്തു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 82-83 വന്നത്. ആലിസ് സ്പ്രിംഗ്സിൽ ഒരു വലിയ ആർട്സ് സെന്റർ തുറക്കുന്നതിന് രണ്ട് ഈവനിങ്സ് ഐ ഡിഡ് സോളോ പെർഫോമൻസസ്. അതിൽ പൂതനാമോക്ഷവും സോളോ കഥകളിയും ആയിട്ടാണ് ചെയ്തത്. ഇവിടുത്തെ ആർട്സ് വിക്ടോറിയൻ ആർട്സ് സെന്ററിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ഡാൻസ് പ്രസന്റ് ചെയ്തത് ഞാനാണ്. പിന്നെ സിഡ്നി ഓപ്പറ ഹൗസ്, ക്യാൻബറയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും കഥകളി ആ കൊല്ലം 82, അത് കഴിഞ്ഞ് 83, അത് കഴിഞ്ഞിട്ടുള്ള 2-3 ഒക്കെ കഥകളി ഞാൻ സോളോ പീസസ് ആയിട്ട് ചെയ്തു. അങ്ങനെയാണ് എന്റെ അനുഭവം. മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഞാൻ ഒരു കഥകളി പ്രസന്റ് ചെയ്ത് ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് അവിടെ ലെക്ചർ ചെയ്യാനും കോഴ്സ് ഡെവലപ്പ് ചെയ്യാനും. അത് കഴിഞ്ഞിട്ട് തന്നെ അവിടെ ഫെലോ ആക്കി ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴാണ് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്നെ വിളിച്ച് പറഞ്ഞു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ആർക്കൈവ്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് തോന്നുന്നു, ചില ബോക്സസ് ഉണ്ടോ ഒന്ന് പോയി നോക്കുകയോ ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞാൻ പോയി ഈ വലിയ ട്രങ്ക് പെട്ടി എന്ന് പറയില്ലേ നമ്മുടെ നാട്ടില്, അങ്ങനത്തെ ബോക്സസ് അത് തുറന്നു നോക്കുമ്പോൾ എല്ലാം കഥകളി, കലാമണ്ഡലം, എന്റെ ഗുരു കലാമണ്ഡലം കൃഷ്ണനായർ ആശാൻ അവരുടെ പറ്റിയൊക്കെ ഉള്ള റൈറ്റിംഗ്സ് ബൈ ലൂയിസ് ലൈറ്റ്ഫുട്ട്, അവരുടെ കോസ്റ്റ്യൂം, അവർ വന്ന് പെർഫോം ചെയ്തപ്പോഴുള്ള കോസ്റ്റ്യൂംസ്, അവരുടെ ബയോഗ്രഫി മുഴുവനാണ് എനിക്ക് കണ്ടുകിട്ടിയത്. അതേ സമയത്താണ് മൊണാഷ് യൂണിവേഴ്സിറ്റി അവരുടെ വലിയ പെർഫോമിംഗ് ആർട്സ് സെന്റർ തുറക്കാൻ തീർച്ചയാക്കി. അപ്പൊ എന്നോട് ചോദിച്ചു അത് ആ അതിന് ഒരു സ്പെഷ്യൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുമെന്ന്. ഈ ലൂയിസ് ലൈറ്റ്ഫുട്ടിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഞാനൊരു പെർഫോമൻസ് ഡെവലപ്പ് ചെയ്തു, ഒരു കണ്ടംപററി പെർഫോമൻസ്. അത് കഥകളിയല്ല, പക്ഷെ കഥകളിയും ലൈറ്റ്ഫുട്ടും ഞാനും ആയിട്ടുള്ള ബന്ധം അത് എന്തായാലും കാണിക്കുന്നതെന്ന് വെച്ചാൽ അന്നത്തെ ഓസ്ട്രേലിയയും ഇന്നത്തെ ഓസ്ട്രേലിയയും എങ്ങനെ കലയിൽ കൂടെ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്.
ഇന്ന് ഓസ്ട്രേലിയയിൽ അത്ര പ്രചാരത്തിലുള്ള ഒരു കലാരൂപമല്ല കഥകളി എന്നതാണ് വാസ്തവം. ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ മുതൽ ബോളിവുഡ് ഡാൻസ് വരെ ഇന്ത്യൻ കലാരൂപങ്ങളായി പ്രചാരം നേടുമ്പോൾ കഥകളിക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല എന്ന വിഷമം ഈ കലാരൂപത്തെ സ്നേഹിക്കുന്നവർക്കുണ്ട്. എന്നാൽ കേരളമെന്ന് കേൾക്കുമ്പോൾ പല ഓസ്ട്രേലിയക്കാരും കഥകളി എന്നുകൂടി പറയാറുണ്ട്. കഥകളി പദങ്ങളുടെ മാധുര്യവും കത്തിയുടെയും ചുട്ടിയുടെയും മനോഹാരിതയും മുദ്രകളുടെ ആഠിത്യവും ഭാവാഭിനയത്തിന്റെ തീവ്രതയും കൊണ്ട് കഥകളി ഓസ്ട്രേലിയൻ മലയാളിക്ക് അഭിമാനിക്കാനുള്ള വേദിയൊരുക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.
നന്ദിനിയും സഖി വൃന്ദമോടു ഒത്തു ചേർത്തു ഭംഗിയോടെ ചന്ദ്രശാലോ ഉപരി ചന്ദ്രകരഞ്ജിതമ ചന്ദ്രശാലോ ഉപരി ചന്ദ്രമുഖി ചെന്നു കളിയാടി മന്ദ